നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വിദേശത്ത് നിന്നും വരുന്ന നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനുള്ള OBA എന്ന പുതിയ രീതിയുടെ ഭാഗമായ ഒബ്ജക്റ്റീവ്ലി സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ അഥവാ OSCE ഒരുപാട് നഴ്സുമാർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നിലവിൽ തന്നെ ഓസ്ട്രേലിയയിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും OSCE പരീക്ഷ നടപ്പാക്കുന്നുണ്ട്. സൈക്യാട്രിസ്റ്റുമാർക്ക് വേണ്ടി ഇത്തരത്തിൽ OSCE പരീക്ഷ നടത്തുന്ന സബ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ ആൽബി ഏലിയാസ് അതേക്കുറിച്ച് സംസാരിക്കാനായി നമുക്കൊപ്പം ചേരുകയാണ്. OSCE പരീക്ഷയുടെ അടിസ്ഥാന തത്വം എന്താണെന്നും എങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ കഴിയും എന്ന കാര്യവുമാണ് അദ്ദേഹം പൊതുവിൽ വിശദീകരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ ആൽബി ഏലിയാസ്. ഈ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാം അഥവാ OSCE എന്ന പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ താങ്കൾ കമ്മിറ്റി അംഗമായ ഡോക്ടർമാരുടെ പരീക്ഷയും നഴ്സുമാർക്കായി ഇപ്പോൾ വരുന്ന പരീക്ഷയും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിൽ പോലും ഈ ഒരു പരീക്ഷയുടെ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന രീതികൾ ഒന്നായിരിക്കുമല്ലോ. എന്താണ് ഈ പരീക്ഷാ സമ്പ്രദായം എന്ന കാര്യം ഈ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ള നഴ്സുമാർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
OSCE ആദ്യമായിട്ട് 1975 ആൻഡ് ഗ്ലീസൺ അവർ രണ്ടുപേര് ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എക്സാം രീതിയാണ്. അതിൽ അടിസ്ഥാനപരമായിട്ട് വിദ്യാർത്ഥികളുടെ ഈ റിയൽ വേൾഡ് സിറ്റുവേഷൻസിനെ റിഫ്ലക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെ അസസ് ചെയ്യുന്നതിലുള്ള സ്കില്ലുകളാണ് അവർ പരിശോധിക്കുന്നത്. അപ്പോൾ OSCE-ക്കുള്ള ചില ഗുണങ്ങൾ, ഒന്ന്, അതിൽ പല പല സിനേറിയോകൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിനായിട്ടൊരു പേഷ്യന്റിന്റെ മൊബിലിറ്റി അസസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് സംസാരിക്കണം. ഇതെങ്ങനെ നമുക്ക് പല നാനാതരത്തിലുള്ള സിറ്റുവേഷൻസിനെ അസസ് ചെയ്യാനായിട്ട് OSCE-യിൽ കൂടെ സാധിക്കും. ഇപ്പോൾ ഒരു റിയൽ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് സിനേറിയോ ആണെങ്കിൽ അതിന് പരിമിതികളുണ്ട്. അപ്പോൾ OSCE-യിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ എങ്ങനെ കാൻഡിഡേറ്റ്സ് പെർഫോം ചെയ്യുന്നു എന്ന് പരിശോധിക്കുകയാണ്. OSCE-യിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്നല്ല അതിനെ വിളിക്കുന്നത്, ഓരോ ക്വസ്റ്റിനെയും സ്റ്റേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു OSCE എക്സാമിനേഷൻസിൽ സാധാരണയായിട്ട് ചിലപ്പോൾ 4-5 ചിലപ്പോൾ 10 സ്റ്റേഷൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള സ്റ്റേഷൻസിൽ കാൻഡിഡേറ്റ്സ് പെർഫോം ചെയ്യണം, അവരുടെ പെർഫോമൻസിനെ എക്സാമിനേഴ്സ് ഒബ്സർവ് ചെയ്യുന്നു. OSCE-ക്കുള്ള വേറൊരു ഗുണം, എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരേ സ്റ്റേഷൻസ് ആണ് കിട്ടുന്നത്, ഒരേ എക്സാമിനേഴ്സിനെയാണ് കിട്ടുന്നത്, ഒരേ റോൾ പ്ലെയറെയാണ് കിട്ടുന്നത്. മറിച്ച് റിയൽ പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ ഓരോ കാൻഡിഡേറ്റിനും ഓരോ പേഷ്യന്റിനെ ആയിരിക്കും കിട്ടുക, ഓരോ എക്സാമിനറെ കിട്ടും. അപ്പോൾ അതിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും തുല്യ നീതി ലഭിക്കണമെന്നില്ല. OSCE-യിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാ കാൻഡിഡേറ്റ്സും ഒരേ രീതിയിലാണ് കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അത് കുറെ കൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അങ്ങനെ മാത്രമല്ല, നമുക്ക് OSCE-ക്കുള്ള വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ എക്സാമിനേഴ്സിന്റെ അളവുകോൽ, ഒരു കാൻഡിഡേറ്റിന്റെ പെർഫോമൻസിനെ മാർക്കിടുക അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ, എല്ലാവർക്കും ഒരേപോലെയാണ് എക്സാമിനേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എക്സാമിനേഴ്സിനെ തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ OSCE എക്സാമിന് ഞാൻ കമ്മിറ്റി മെമ്പർ ആയിരിക്കുമ്പോൾ OSCE എക്സാമിനേഷന്റെ തലേ ദിവസം ഈ OSCE-ക്ക് വരുന്ന എല്ലാ എക്സാമിനേഴ്സിനെയും നമ്മൾ കാലിബ്രേഷൻ ട്രെയിനിങ് എന്ന് പറയും. അതായത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് മാർക്ക് കുറയ്ക്കേണ്ടത്, കാൻഡിഡേറ്റ്സ് പറയുന്ന ഏതെല്ലാം കാര്യങ്ങൾക്കാണ് മാർക്ക് കുറക്കാൻ പാടില്ലാത്തത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ എക്സാമിനേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഈ എക്സാമിനേഴ്സിന് ഇതാണ് അവരുടെ അളവുകോല്. ഈ അളവുകോല് അല്ലെങ്കിൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എല്ലാ കാൻഡിഡേറ്റ്സിനെയും എക്സാമിനേഴ്സ് മാർക്കിടുന്നത്. അതുകൊണ്ടാണ് അത് സ്ട്രക്ചേർഡ് ആണോ അതിന്റെ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എക്സാമിനേഴ്സിന്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഇഷ്ടപ്പെട്ട ഒരു എക്സാമിനർക്ക്, മറ്റു വേറൊരു എക്സാമിനർക്ക് ആ കാൻഡിഡേറ്റിന് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ആത്മനിഷ്ഠമായ സബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയല്ല ഇതില്. അവർക്ക് കൃത്യമായി കൊടുത്തിട്ടുള്ള അളവുകോലനുസരിച്ചാണ് എല്ലാ കാൻഡിഡേറ്റ്സിനെയും ഈ എക്സാമിനേഴ്സ് മാർക്ക് ഇടുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് അത് സ്ട്രക്ചേർഡ്, അതാണ് അതിന്റെ വേറൊരു മെച്ചം. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായ രീതി. അത് എല്ലാ പ്രൊഫഷണൽസിനും ഇതുപോലെ ആകണം എന്നാണ് എന്റെ വിശ്വാസം.
ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇവിടുത്തെ ഒരു സമ്പ്രദായങ്ങൾ, ഇവിടുത്തെ എങ്ങനെയാണ് രോഗികളോട് ബന്ധപ്പെടാൻ സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ എങ്ങനെ വിളിക്കണം, അത്തരം കാര്യങ്ങളൊന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ആശുപത്രികളിൽ ജോലി ചെയ്ത് വരുന്ന ആൾക്കാർക്ക് പരിചയമുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അത്തരം ചോദ്യങ്ങൾ അല്ല അത്തരം സന്ദർഭങ്ങൾ, ഈ ഒരു അത്തരം സ്റ്റേഷൻസ് വരുമ്പോൾ അവർ പരാജയപ്പെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവർക്ക് പിന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലല്ലേ?
അതൊരു പ്രശ്നമാണ്, നമ്മളത് അംഗീകരിക്കുക തന്നെ വേണം. കാരണം ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ആദ്യത്തെ പടി എന്നുള്ളത് അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ചിട്ട് നമ്മൾ പൊതുവെ തിയറിറ്റിക്കൽ നോളജിൽ നമുക്ക് വളരെ നല്ലൊരു ഉയർന്ന നിലവാരമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ തിയറിയൊക്കെ നന്നായി പഠിക്കുന്നു, നമുക്ക് നല്ല വിജ്ഞാനമുണ്ട്. പക്ഷെ ഓസ്കിയിൽ വിജ്ഞാനം വേണം, പക്ഷെ അത് മാത്രം പോരാ. ഓസ്കിയിൽ പരിശോധിക്കപ്പെടുന്നത് ഒരു കാൻഡിഡേറ്റ് ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ അവിടെ തിയറിറ്റിക്കൽ വിജ്ഞാനം മാത്രം കൊണ്ട് കാര്യമില്ല. ഉദാഹരണത്തിന് ഒരു ഫാമിലി മെമ്പറായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫാമിലി മെമ്പറിന്റെ വികാരം എന്താണ്, അവരുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്, അവരായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പോസിബിൾ ആയിട്ടുള്ള ഈവൻസ് എന്തൊക്കെയായിരിക്കാം, അത് തന്നെ ഫാമിലി മെമ്പറിൽ ആരൊക്കെയായിരിക്കാം വരുന്നത്, ഇതൊന്നും ഒരു വിജ്ഞാനത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് ആണ് പലപ്പോഴും, അതാണ് ഓസ്കിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യും. ഇപ്പോൾ ഈ ഓസ്കി എന്ന് പറയുന്ന എക്സാമിനേഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡിനെ തന്നെ വളരെ പരിപോഷിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോകും, നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ആ സ്റ്റാൻഡേർഡും കൂടും. അതുകൊണ്ട് ഓസ്കി വളരെ നല്ലൊരു രീതിയാണ്. അതിന് ചില ഡ്രോബാക്സ് ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അപ്പൊ ഈ തിയറിറ്റിക്കൽ നോളജ് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും നമ്മൾ വരുന്നത്. അത് കൂടാതെ അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരാളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഒരു പേഷ്യന്റിനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ എന്താണ്. ഉദാഹരണത്തിന് ഒരു നഴ്സിംഗ് വാർഡ്, അപ്പോൾ ആ വാർഡിൽ നടക്കുന്ന മറ്റ് സാഹചര്യങ്ങൾ, ഒരു പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മറ്റ് പേഷ്യൻസിന്റെ കാര്യങ്ങൾ ആര് നോക്കും, ഇതൊക്കെ ആയിരിക്കും ഒരു ഓസ്കി സ്റ്റേഷനിൽ ഒരു പക്ഷേ കാൻഡിഡേറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് വളരെയധികം പ്രായോഗികമായ ഒരു പരിശീലനത്തിൽ കൂടെ മാത്രമേ ഒരു ഓസ്കി സ്റ്റേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ പറ്റി അവയർ ആവണം, അതുപോലെ തന്നെ അവർ പ്രാക്ടീസും ചെയ്യണം.
എങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു ഓസ്കി ക്രാക്ക് ചെയ്യണമെങ്കിൽ, അതിൽ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നായിരിക്കും ഒരു ഇവിടേക്ക് വരുന്ന ഒരാൾക്ക്, ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ ഇങ്ങോട്ട് വരുന്ന ഒരാൾക്ക് താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം?
ഒന്നാമതായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് യോസ്കി സ്റ്റേഷൻസ് കഴിയാവുന്നത്ര പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഒക്കെ അനുഭവത്തിൽ നിന്നും, ഞാൻ ഇങ്ങനെ കമ്മിറ്റി മെമ്പർ ആയതിനു ശേഷം പല ട്രെയിനീസിനെയൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. അപ്പോ നമ്പർ വൺ, ഓസ്കി സ്റ്റേഷൻസ് എത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയധികം അതിൽ വിജയിക്കാനുള്ള സാധ്യത കൂടും. ഈ ഓസ്കി സ്റ്റേഷൻസ് ഒക്കെ പ്രൊഫഷണൽ ബോഡീസിന്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഓസ്കി സ്റ്റേഷൻസിന്റെ പുസ്തകം തന്നെയുണ്ട്. അതിൽ നിന്ന് അതിലുള്ള ഈ പ്രീവിയസ് സ്റ്റേഷൻസ്, മുമ്പുള്ള എക്സാമിനേഷൻസിൽ വന്നിട്ടുള്ള സ്റ്റേഷൻസ് വെബ്സൈറ്റിൽ നിന്നെടുത്ത് ഫ്രണ്ട്സ് ആയിട്ട് ചേർന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരാൾ കാൻഡിഡേറ്റ് ആകുന്നു, മറ്റേ ആൾ റോൾ പ്ലെയർ ആകുന്നു, മൂന്നാമത് ഒരാളുണ്ടെങ്കിൽ ആൾക്കൊരു എക്സാമിനർ ആയിട്ടിരുന്ന് ഈ കാൻഡിഡേറ്റിന്റെ പെർഫോമൻസിനെ മാർക്ക് ചെയ്യാം. അങ്ങനെ എത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നല്ലത്. ഒന്ന്, രണ്ട്, ഇവിടുത്തെ സിസ്റ്റത്തെ പറ്റി നന്നായി അറിഞ്ഞിരിക്കണം. നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. ആ സിസ്റ്റത്തെ പറ്റി നന്നായി അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെ വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അസസ്മെന്റും കാര്യങ്ങളാണ്. ഒരു പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ പൾസ് എടുക്കണം, ബി പി എടുക്കണം, അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതെങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ഫാമിലി മെമ്പർ അറിയിക്കണം, പേഷ്യന്റിന്റെ മെഡിക്കെയർ കാര്യങ്ങൾ, അത് എങ്ങനെ വളരെ വളരെ ബ്രോഡായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്ന്, ഓസ്കിക്ക് വേണ്ട വേറൊരു ഇതെന്ന് പറയുന്നത്, ഒരു കാൻഡിഡേറ്റിന് സ്വന്തമായിട്ട് മനസ്സിൽ വിഭാവനം ചെയ്യാൻ സാധിക്കും ഒരു ഓസ്കി സ്റ്റേഷനെങ്കിൽ അത് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു നിലവാരമാണ്. ഒരു കാൻഡിഡേറ്റ് സ്വന്തമായിട്ട് ഒരു ഓസ്കി സ്റ്റേഷൻ എഴുതുക, അപ്പോൾ തന്നെ ആ ഓസ്കിയെ തീർച്ചയായിട്ടും പാക്ക് ചെയ്യാൻ പറ്റും. നാല്, നമ്മൾ ഈ ഓസ്കിക്ക് ഇൻസ്ട്രക്ഷൻസ് ടു ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിന്റെ. അപ്പോൾ ആ ഓസ്കിയിൽ ആ കാൻഡിഡേറ്റ് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിന്റെ ആ സിനേറിയവും നിർദ്ദേശങ്ങളും ആ ഓസ്കി സ്റ്റേഷനിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ റോൾ കോളേജിന്റെ ഓസ്കി സ്റ്റേഷൻ എക്സാമിനേഷനിൽ നമ്മൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ദ കാൻഡിഡേറ്റ് ലാമിനേറ്റ് ചെയ്ത് അതിന്റെ പുറത്ത് ഡോർ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. നമുക്കറിയാം പലപ്പോഴും ക്വസ്റ്റ്യൻ നന്നായി വായിക്കാതെ പോയാൽ ആ ഓസ്കിയിൽ ആ സ്റ്റേഷനിൽ പരാജയപ്പെടും. പലപ്പോഴും ഉത്തരം പറയാൻ മാത്രമല്ല ഒരാൾക്ക് കഴിവുണ്ടായിരിക്കേണ്ടത്, ക്വസ്റ്റ്യൻ നന്നായി പഠിക്കണം. ഉത്തരം നല്ലൊരു ചോദ്യത്തിൽ നിന്നാണ് നല്ല ഉത്തരങ്ങൾ വരുന്നത്. അപ്പൊ ചോദ്യം നന്നായി മനസ്സിലാക്കിയാലേ കറക്റ്റ് ആൻസറും വരുള്ളൂ. പലപ്പോഴും പല ഞാൻ കണ്ടിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ക്വസ്റ്റ്യൻ നന്നായി വായിക്കാതെ ചില കർത്തവ്യങ്ങൾ ആ ടാസ്കുകൾ കംപ്ലീറ്റ് വിട്ടുപോകും. അപ്പൊ അത്രയും മാർക്ക് പോകും. അപ്പോൾ ഓരോ സ്റ്റേഷനിലും ചിലപ്പോൾ രണ്ടോ മൂന്നോ ടാസ്കുകൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അത് നന്നായി വായിച്ച് എല്ലാം ചെയ്യണം. പിന്നെ ഓരോ ഓസ്കി സിനേറിയോയിലും ചില വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ അതിന് ഒരു പർപ്പസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു പേഷ്യന്റിന്റെ ഹാൻഡ് ഓവർ ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂൺ നിങ്ങൾ ഡ്യൂട്ടിയിലാണെന്ന് പറയുമ്പോൾ ആ ഫ്രൈഡേ ആഫ്റ്റർനൂൺ എന്ന വാക്കിന് വളരെ ആഴമേറിയ തലങ്ങളുണ്ട്. കാരണം നമുക്കറിയാം ഫ്രൈഡേ ആഫ്റ്റർനൂൺ വളരെ ലാസ്റ്റ് മിനിറ്റ്സിൽ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. അത് ആ കാൻഡിഡേറ്റ് ആ ഓസ്കി സ്റ്റേഷനിൽ പറയണം അല്ലെങ്കിൽ അത് പ്രതിഫലിപ്പിക്കണം. കാരണം ചിലപ്പോൾ അതിനൊക്കെ ആയിരിക്കും മാർക്ക് ഉണ്ടാകുക. അപ്പോൾ അത് ആ കാൻഡിഡേറ്റിന് അറിയാം എന്ന് എക്സാമിനേഷന് മനസ്സിലാകണമെങ്കിൽ ആ കാൻഡിഡേറ്റ് അത് പറയണം. അപ്പോൾ സ്റ്റേഷനിൽ ഓസ്കിയിൽ ഓരോ വാക്കിനും നമ്മൾ ആലോചിക്കണം, അതിനെന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ, അതിന് അതിലെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. വേറൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ, അത് നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി കണ്ടമാനം സംസാരിച്ച് വരുമ്പോൾ ഓസ്കി സ്റ്റേഷനിൽ അത് മാത്രമാവില്ല കാൻഡിഡേറ്റ് ചെയ്യേണ്ട കാര്യം. ഉദാഹരണത്തിന് ഒരു പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് അസസ് ചെയ്യാൻ പറയുമ്പോൾ അതിൽ പൾസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടാവും, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിൽ പൾസിനെ പറ്റി മാത്രം 5 മിനിറ്റ് സംസാരിച്ച് ആകെ മൊത്തം 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പിന്നെ ബ്ലഡ് പ്രഷറിനെ പറ്റിയോ ഓക്സിജൻ സാച്ചുറേഷനെ പറ്റിയോ പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ പൂർ ടൈം മാനേജ്മെന്റ് കൊണ്ടാണ് പല കാൻഡിഡേറ്റ്സും തോറ്റുപോകുന്നത്. അത് കാൻഡിഡേറ്റ്സ് സ്വയം കൺട്രോൾ ചെയ്ത് ഒരു കാര്യം നന്നായി അറിയാമെന്നുണ്ടെങ്കിൽ പോലും അത് മാത്രം പോരാ, മറ്റു കാര്യങ്ങൾ കൂടി ചെയ്താലേ കംപ്ലീറ്റ് മാർക്ക് കിട്ടൂ എന്നുള്ള ബോധിച്ചാൽ അത് സമയം തുല്യമായി വീതിക്കുകയോ അല്ലെങ്കിൽ നന്നായി മാനേജ് ചെയ്യുകയോ ചെയ്യണം. അവസാനമായിട്ട് പറയാനുള്ളത്, ഓസ്കിക്ക് നമ്മൾ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനെ മാർക്ക്, അത് പറഞ്ഞാലേ മാർക്ക് കിട്ടൂ. അതിനപ്പുറത്തുള്ള എന്ത് കാര്യം പറഞ്ഞാലും അതിന് മാർക്ക് കിട്ടാൻ പോകണില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി സ്റ്റഡി ചെയ്യുന്നതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് കിടക്കുന്നത്. പിന്നെ ടൈം മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്താൽ പാസ്സാകാവുന്ന ഒരു എക്സാമിനേഷനാണ് യോസ്കി.
തീർച്ചയായും. എന്തായാലും നഴ്സുമാർക്ക് ഈ ഒരു പരീക്ഷ തുടങ്ങുമ്പോൾ, അടുത്ത വർഷമാണ് തുടങ്ങുന്നത്, തുടങ്ങുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. താങ്കൾ പറഞ്ഞതിനേക്കാൾ സിറ്റുവേഷനിൽ മാറ്റം ഉണ്ടാകാം. എങ്കിൽ പോലും ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ മെച്ചപ്പെട്ട രീതിയിൽ അതിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും അത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിച്ചതിന്, ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ആൽബി ഏരിയാസ്.
ഗുഡ് ലക്ക് ടു ഓൾ കാൻഡിഡേറ്റ്സ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.